Thank you for listening to SBS Radio's Malayalam program. Listen to the full program on Thursdays at 8 p.m. and Sundays at 9 p.m. on SBS Radio 2 channel on your digital TV or SBS Your Language app on mobile.
നമസ്കാരം ഫ്രാങ്കോ, എസ് ബി എസ് മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം.
സന്തോഷം, ഒരുപാട് ആഗ്രഹിച്ച ഒരു ട്രിപ്പാണിത്. ഈ ഓസ്ട്രേലിയൻ ട്രിപ്പ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നതാണ്. സോ ഇതൊരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. OICC ആൻഡ് മലയാളി സംഘടനകളും സുഹൃത്തുക്കളും എല്ലാവരുടെയും ഒരു ഇൻവിറ്റേഷൻ, അവരുടെ പ്രോത്സാഹനത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് ഞാൻ എനിക്കിവിടെ വരാൻ സാധിച്ചത്.
ഓക്കെ, എന്തായാലും ഈ ഫ്രാങ്കോ പങ്കെടുക്കുന്ന സാന്ത്വനം എന്ന പരിപാടിയെ കുറിച്ച് നമ്മൾ ഇതിനകം തന്നെ SBS മലയാളം പറഞ്ഞിട്ടുണ്ട്. ഫാദർ ഡേവിസ് ചിറമേലുമായിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ സാന്ത്വനം എന്ന് കേൾക്കുമ്പോൾ വളരെ ശാന്തമായ ഒരു ആർദ്രമായിട്ടുള്ളൊരു ഭാവമാണ് മനസ്സിലേക്ക് വരുന്നത്. അടിച്ചുപൊളി പാട്ടുകളിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ഫ്രാങ്കോയും സാന്ത്വനവുമായിട്ട്
എങ്ങനെ
ഒത്തുപോകുന്നു?
എങ്ങനെ എനിക്ക് ആളുകൾക്ക് സാന്ത്വനം കൊടുക്കാൻ പറ്റും? മനസമാധാനം കളയുന്ന പാട്ടുകളാണ് അധികം. നല്ല ചോദ്യമായിട്ടുണ്ട്. എന്തായാലും അതായത് എന്റെ എനിക്ക് തുടക്കം മുതലേ ആദ്യമായി എന്റെ ലൈഫിൽ ലഭിച്ച ഒരു പാട്ട്, എനിക്ക് എന്റെ ബ്രേക്ക് എന്ന് പറയുന്നത് മോഹൻ സിതാര സാറ് ഈണം ചെയ്ത നമ്മൾ എന്ന ചിത്രത്തിന് വേണ്ടി ഞാൻ പാടിയ രാക്ഷസി എന്ന് പറഞ്ഞ ഗാനമാണ്. ഈ ഗാനം ഞാനും അഫ്സലും ചേർന്ന് ആലപിച്ച ഒരു ഗാനമാണ്. ഇത് ഒരു പെറ്റി നമ്പറാണ്. ആ കാലഘട്ടത്തിലെ നമുക്ക് മലയാളത്തിൽ അധികം എന്താ പറയാ, പ്രത്യേകിച്ചും ഒരു 3 സിംഗേഴ്സ് മാത്രം പ്രോമിനന്റ് ആയിട്ട് നിന്നിരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാള സംഗീത ശാഖ, പ്രത്യേകിച്ച് സിംഗിങ്ങില്, പാട്ടുകാരുടെ ഇതാണ് എടുത്താല് നമുക്ക് ആരാണെന്നുള്ള പ്രത്യേക എടുത്ത് പറയേണ്ട മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഞങ്ങൾക്ക് കുറേ യങ് ടാലൻസിനെ ഒരു വലിയ ബ്രേക്ക് തന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് മോഹൻ സിതാര സാർ. ഞാനുണ്ടായിരുന്നു, അഫ്സൽ ഉണ്ടായിരുന്നു, വിധു പ്രതാപ് ഉണ്ടായിരുന്നു, ജോൽസിന് ഉണ്ടായിരുന്നു, ഇവരൊക്കെ ആ പ്രൊജക്ടിലൂടെ വന്ന സിംഗേഴ്സാണ്. അങ്ങനെ ഒരു ആദ്യത്തെ പാട്ട് ഇങ്ങനെ ആയിപ്പോയത് കൊണ്ട് പിന്നീട് എനിക്ക് ലഭിച്ച പാട്ടുകളൊക്കെ അതിനോടനുബന്ധിച്ച് വന്ന പ്രൊജക്ടുകളെല്ലാം ഇങ്ങനെ എനർജിയുള്ള പാട്ടുകൾ, അല്ലെങ്കിൽ ഫാസ്റ്റ് നമ്പർ, ഇനി കുറെ കൂടെ മലയാളി മലയാള ഭാഷയിൽ പറഞ്ഞ അടിപൊളി പാട്ട് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ആണ് അറിയപ്പെടുന്നത്. പക്ഷേ ഏതൊരു സിംഗറുടെ പോലെയും അല്ലെങ്കിൽ ഏതൊരു സാധാരണ മനുഷ്യൻ്റെയും പോലെ എനിക്കും കേൾക്കാനും ഞാൻ എൻജോയ് ചെയ്യുന്നതും ഒക്കെ കൂടുതലും മെലഡിയസ് ആയിട്ടുള്ള ലൈറ്റ് സോഫ്റ്റ് ആയിട്ടുള്ള പാട്ടുകളാണ് അധികവും എനിക്ക് കേൾക്കുന്നതൊക്കെ. പക്ഷെ എന്റെ സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈ എനർജിയുള്ള പാട്ടുകളൊക്കെ തന്നെയാണ്. ഈ പ്രോഗ്രാമിന് നമ്മള് പലപ്പോഴും ക്രൗഡിനെ എന്റർടൈൻ ചെയ്യാനായിട്ട്, ഞങ്ങളുടെ ഒരു ധർമ്മമാണ് വരുന്നവരെ എന്റർടൈൻ ചെയ്യാന്നുള്ളത്. അപ്പോ ആ അതിന്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ മാക്സിമം വി വിൽ ട്രൈ അവർ ലെവൽ ബെസ്റ്റ്
ഡൗട്ടോടെയുള്ളത്. ഈ ഒരു ഫ്രാങ്കോ അടിച്ചുപൊളി പാട്ടുകളുടെ ആളായി മാറി എന്നുള്ളതിന് ഫ്രാങ്കോ എന്നുള്ളൊരു പേരും കൂടി അതിനൊരു ഘടകമായിട്ട്
കുറെയൊക്കെ എനിക്ക് തോന്നുന്നു. എന്താ പറയാ, ആ പേരിനും കുറച്ചൊക്കെ ഒരു വേഗത ഉണ്ടോന്നൊരു സംശയം.
ഫ്രീക്വന്റ് പേരെന്നുള്ള രീതിയാണോ? അത് ഒരു സംശയമുള്ളതാണ്. കാര്യം നമ്മുടെ പാട്ടുകാർക്കെല്ലാം ഒന്നുകിൽ രണ്ട് പേരുകളുള്ള പേര് അല്ലെങ്കിൽ ഒരു ഇനിഷ്യൽ എങ്കിലും ഉണ്ടാകും. ഫ്രാങ്കോയ്ക്ക് ഫ്രാങ്കോ എന്ന് മാത്രമേ ഉള്ളൂ പേര്. യഥാർത്ഥ പേരെന്താണ്?
ഓ, സ്വഭാവം പോലെ തന്നെ ഒരൊറ്റതുള്ളൂ, രണ്ട് ഐഡന്റിറ്റി ഇല്ല. അതിന്റെ അർത്ഥം ഫ്രണ്ട്ലി ടുവേഴ്സ് ഫ്രണ്ട്സ് എന്നാണ് അർത്ഥം.
ഇപ്പോ 2002 മുതലാണെന്ന് തോന്നുന്നു ഫ്രാങ്കോ സിനിമയിൽ, മലയാള സിനിമയിലേക്ക് എത്തി പാടി തുടങ്ങിയത്. ഈ പറഞ്ഞതുപോലെ രാക്ഷസി എന്ന പാട്ടോടുകൂടി ഹിറ്റ് ആവുകയും ചെയ്തു.
അതായത് രാക്ഷസി എന്ന പാട്ട് ആണ് കുറച്ചുകൂടെ പ്രോമിനന്റ് ആയിട്ട് എന്റെ പ്രസൻസ് ഉള്ള പാട്ട്. അതിന് മുന്നേ കയ്യെത്തും ദൂരത്തും എന്ന് പറഞ്ഞ പാട്ടില് കുറച്ച് പോർഷൻ വേണമെങ്കിൽ നമുക്ക് ഓക്കെ, നമ്മൾ പറയില്ലേ ഞാനും പാടിയിട്ടുണ്ട് എന്ന് പറയാനായിട്ട് 1-2 വരെയൊക്കെ അവര് പാടിയിട്ടുണ്ട്. പക്ഷെ അതൊരു പ്രോമിനന്റ് സിംഗിങ് അല്ല.
പക്ഷെ ഇത്രയും കാലമായിട്ട് ഒരിക്കൽ പോലും ഈ ഫ്രാങ്കോ മലയാള സിനിമയിൽ അങ്ങനെ ഒരുപാട് പാട്ടുകൾ പാടുന്ന ഒരു വർഷം അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാ? പ്രത്യേകിച്ചും ഒരുപാട് ഹിറ്റ് പാട്ടുകൾ ഉണ്ടായിരുന്നിട്ട് പോലും ഫ്രാങ്കോ അത്ര സജീവമായിട്ടില്ല, എന്തുകൊണ്ടാ?
ഒന്ന് എന്നെ സംബന്ധിച്ച് എന്റെ കൂടെ നമ്മൾ പാടി തുടങ്ങിയ വ്യക്തികള്, എന്റെ കൂടെ പാടി തുടങ്ങിയ ഓരോ സിംഗേഴ്സിനെ വെച്ച് നോക്കിയാല് നമ്പർ കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരുപാട് പിന്നിലായി പോകുന്ന. എന്റെ കൂടെ പാടിയ പാട്ടുകാരെക്കാളും മേ ബി 1-2 പാട്ട് എന്റെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുള്ളൂ. അത് ഞാൻ ഏകദേശം ഒരു 5 ഭാഷകളിൽ ഞാൻ പാടാറുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ്. ഈ 5 ഭാഷകളിലും ഫിലിമുകൾക്ക് വേണ്ടി ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 1500 മലയാളം ആൽബങ്ങൾക്ക് വേണ്ടി ഞാൻ പാടിയിട്ടുണ്ട്. ഫിലിമുകള് ഓൾമോസ്റ്റ് 200 ആയിട്ടില്ല, ഓൾമോസ്റ്റ് 200 അടുത്ത് ഉള്ള ഫിലിമുകളിലും പാടിയിട്ടുണ്ട്. എല്ലാ ഫിലിമുകളും കൂട്ടി ഒരുമിച്ച് നോക്കി കഴിഞ്ഞാൽ. പക്ഷെ ഈ പറഞ്ഞ പോലെ കുറേ അധികം പാട്ടുകൾ വരുന്നു, കുറേ അധികം പാട്ടുകാർ വരുന്നു. ഞങ്ങൾ മുമ്പുണ്ടായിരുന്ന പോലെയല്ല, നമ്പർ ഒത്തിരി ഉണ്ട്. നർത്തം
സ്പേസ് ഉണ്ടോ മലയാളത്തിൽ?
വളരെ കുറവാണ്. പിന്നെ പ്രത്യേകിച്ചും നമ്മുടെ ടേസ്റ്റ് ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മൾ മുന്നേ നമുക്ക് ഇഷ്ടമുള്ള കുറെ ശ്രേണികളിലെ പാട്ടുകൾ അതൊക്കെ മാറി പതുക്കെ പതുക്കെ പുതിയ പുതിയ പാട്ടുകളിലേക്ക് വരുന്നു. ചില പലപ്പോഴും എന്നോട് ആൾക്കാർ ചോദിക്കും പഴയ പാട്ടുകളാണോ നല്ലത് പുതിയ പാട്ടുകളാണോ നല്ലത്. ഇപ്പൊ നമുക്ക് 1000 പാദസരങ്ങൾ കിലിങ്ങി പോലെയുള്ള ഒരു ക്ലാസിക് സോങ് ഇന്ന് നമുക്ക് ഏത് ഫിലിമിലെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുക? ഏതെങ്കിലും ഫിലിമിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്നിറങ്ങുന്ന പാട്ടുകള് ഇന്നത്തെ ഫിലിമുകൾക്ക് വേണ്ടിയുള്ള പാട്ടുകളാണ്. എക്സാക്ട്ലി. അപ്പൊ അതില് മാറ്റം വരുത്താനൊന്നും പറ്റില്ല. ഇന്നത്തെ ഫിലിമുകൾ അങ്ങനെയാണ് പോണെ. പിന്നെ എന്നും ഒരേ കഥ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനും ഒരേ പാട്ട് തന്നെ പാടിക്കൊണ്ടിരിക്കാൻ.
മറ്റൊരു കാര്യം, ഞാൻ ഈ ആദ്യം പറഞ്ഞ കാര്യം തന്നെ അതിന്റെ തുടർച്ച തന്നെയാണെന്ന് പറയാം. കാരണം ഞാൻ ഫ്രാങ്കോയെ കുറിച്ച് നോക്കിയപ്പോൾ കർണാടക സംഗീതത്തിൽ ബിരുദമെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. സാധാരണ ഈ കർണാടക സംഗീതമൊക്കെ പഠിച്ച് ബിരുദമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അടിച്ചുപൊളി പാട്ടുകൾ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു അടിച്ചുപൊളി എന്നുള്ള വാക്ക് തന്നെ വീണ്ടും ഉപയോഗിക്കണം, അല്ലെങ്കിൽ റാപ്പ് മ്യൂസിക് എന്ന് പറയാം. അതിലേക്കൊരു പൊതുവിലൊരു അല്പം മാറി നിൽക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അത് അധികം പാടാറില്ല, കൂടുതൽ ശുദ്ധ സംഗീതത്തിന്റെ വഴിയിലേക്ക് പോകാനാണ് എനിക്ക് താല്പര്യം എന്ന് എപ്പോഴും പറയുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. അവിടെ നിന്ന് ഫ്രാങ്കോ ഇങ്ങനെ വേറിട്ട് സഞ്ചരിക്കുകയും കർണാടക സംഗീതം പാടുന്നത് വളരെ വളരെ കുറവാണെന്ന് തോന്നുന്നു ഇപ്പോൾ. എന്താ അങ്ങനെ ഒരു മാറ്റം?
അതായത് പലപ്പോഴും ഒരു സ്റ്റേജ് ഷോയില് നമ്മൾ പാടുന്നത് പോലെയല്ല. നമ്മളെപ്പോഴും ഒരു റെക്കോർഡിങ്ങിനെ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഒരുപാട് മണി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് റെക്കോർഡിങ്സ്. പ്രത്യേകിച്ച് ഫിലിമിന്റെ ആണെങ്കിലും ആൽബങ്ങളിലേക്ക് ആണെങ്കിലും ഒരുപാട് ഹാർഡ് ഏൺഡ് മണിയാണ് അതൊക്കെ. നമ്മൾ ഒരുപാട് വർക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. ഇതില് നമ്മൾക്ക് പരീക്ഷണങ്ങൾ നടത്താൻ കുറച്ചൊക്കെ നമുക്ക് പരീക്ഷണങ്ങൾ നടത്താം. മൊത്തം നമ്മൾ പരീക്ഷണം നടത്താനിരുന്നാൽ നമ്മൾ കാരണം ഒരു കാരണം കൂടി ആവും അങ്ങനെ ഒരു ഇൻഡസ്ട്രി ഇല്ലാതാകാൻ. അങ്ങനെ പലരും പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് ആൽബം ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഇന്ന് അടച്ചു പൂട്ടിപ്പോയത്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സ്ട്രോങ് പോയിന്റ്സ് ഏതാണെന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ വീക്ക് ആയിട്ടുള്ള ഏരിയയും നമ്മൾ തന്നെയാണ് അറിയേണ്ടത്. ഏറ്റവും കൂടുതൽ എവിടേക്കാണ് നമ്മൾ വീക്ക് ആയിട്ടുള്ളത്, എവിടേക്കാണ് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളത്. ഇപ്പൊ എന്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പല ഏരിയകളും മറ്റു പല വളരെ പോപ്പുലർ ആയിട്ടുള്ള, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, സീനിയർ ആയിട്ടുള്ള മറ്റു പല വളരെ പോപ്പുലർ ആയിട്ടുള്ള സിംഗേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എന്റെ സ്ട്രോങ് പോയിന്റ്സിൽ എനിക്കൊരു പക്ഷേ അവരെക്കാളും കുറെ കൂടെ നന്നായി ചെയ്യാൻ പറ്റും എന്റെ സ്ട്രോങ് പോയിന്റ്സ്. അതേസമയം ഞാൻ അവരുടെ ഏറ്റവും നല്ല ഏരിയകളിൽ കയറി ഒരു പക്ഷെ എനിക്കത് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുകയും ഇല്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തു വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് യുനോ അറ്റ്ലീസ്റ്റ് എന്നോട് തന്നെ ഒരു എനിക്ക് അറ്റ്ലീസ്റ്റ് എന്നെ സന്തോഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയെങ്കിലും ഉള്ള പ്രൊജക്ടുകളെ ഞാൻ ചെയ്യാറുള്ളൂ. പലപ്പോഴും ഫിലിമുകൾ വരാറുണ്ട് എനിക്ക് ചെയ്യാനായിട്ട്, ഞാൻ എടുക്കാറില്ല. കാരണം എനിക്ക് തോന്നുകയാണ് അത് മറ്റൊരു ഗായകൻ കുറെ കൂടെ നന്നായി പാടുമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവർക്ക് കൊടുക്കാൻ
അറിയാൻ വേണ്ടി. ഒഴിവാക്കുന്ന പാട്ടുകൾ കൂടുതലും ഇത്തരത്തിൽ മെലോഡിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പാട്ടുകൾ?
ഒരിക്കലല്ല, ഒരിക്കലല്ല, അങ്ങനെയല്ല. അതായത് ചില പാട്ടുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്റെ ഞാൻ
വളരെ
അങ്ങനെ വന്നിട്ടുള്ള ഒരു പാട്ട് ചോദിച്ചാൽ ഉദാഹരണം പറയാൻ, ഉടയോൻ എന്ന് പറയുന്ന ചിത്രത്തിലെ അൻവർ സാദത്ത് പാടിയ പാട്ട് എന്നെ പാടാനായിട്ട് വിളിച്ച ഒരു ഗാനമാണ്. അതില് ശങ്കർ മഹാദേവന്റെ ടോണിൽ പാടുന്ന ഒരു പാട്ടുണ്ട്, അത് അൻവർ സാദത്ത് ആണ് പാടിയിട്ടുള്ളത്. പാടാനായിട്ട് എന്നെ വിളിച്ച പാട്ടാണ് ആ പാട്ട്. ഞാൻ അതിന്റെ ട്രാക്ക് പാടി വെച്ച് കേട്ടു. ഞാൻ മദ്രാസ് വരെ ഫ്ലൈറ്റ് എടുത്ത് പോയ ഒരു പ്രൊജക്ട് ആണത്. പക്ഷെ ആ പ്രൊജക്ട് ഞാൻ അവിടെ കേട്ട് കഴിഞ്ഞപ്പോ അതിനേക്കാളും നന്നായി പാടാൻ പറ്റുന്ന വേറെ സിംഗേഴ്സ് എനിക്ക് തോന്നുന്നു. അൻവർ നല്ല പാട്ടിന് ഏറ്റവും ആപ്റ്റ് ആണെന്ന് തോന്നിയത് കൊണ്ട് ഞാന് അൻവറിനെ സജസ്റ്റ് ചെയ്തത് ഞാനാണ്. അൻവർ സാദസിന് ആ പാട്ട് അൻവറിനെ കൊണ്ട് പഠിച്ചു നന്നായിട്ട്.
പക്ഷെ അത് ഇത്തരത്തിൽ പരീക്ഷണങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഫ്രാങ്കോയും സ്റ്റീഫൻ ദേവസിയും ഒക്കെ ചേർന്നിട്ട് കേരളത്തിൽ മലയാളത്തിൽ ഒരു പുതിയ തരത്തിലുള്ള സംഗീത വേദികൾ കൊണ്ടുവരാനുള്ള ഒരു പരീക്ഷണം നടത്തിയിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട് രണ്ട് വർഷം മുമ്പാണ് ഒരു കേരളത്തിലെ റോഡുകളെ കുറിച്ചൊരു ഒരു പാട്ട് സ്റ്റീഫനും എല്ലാം ഫ്രാങ്കോ എല്ലാം കൂടി ചേർന്ന് ചെയ്തിരുന്നു തോന്നല്ലേ.
അതില് അതായത് എന്ത് പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കില് റോഡ് എന്ന് പറഞ്ഞ പാട്ട് കമ്പോസ് ചെയ്തതും അത് ചിട്ടപ്പെടുത്തിയത് ഞാനാണ്. അതൊരു പരിധി വരെ കീബോർഡ് പ്രോഗ്രാം ചെയ്തത് ഞാനാണ്. അന്ന് സ്റ്റീഫൻ കുറച്ച് തിരക്കായിരുന്നു കൊണ്ട്.
ഇന്ന് കേരളത്തിലെ റോഡുകളെ കുറിച്ച് അങ്ങനെ ഒരു പാട്ട് ചെയ്തത് കാരണം വെച്ചാൽ അതൊരു ഗായകർക്ക് അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള യുവ ഗായകർക്ക് സാമൂഹ്യ പ്രതിബദ്ധത വേണം എന്നുള്ളൊരു തോന്നലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു.
ഉറപ്പായിട്ടും. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നാറുള്ള ഒരു ഏരിയ എന്തുകൊണ്ടാണ് നമുക്ക് ഒന്നിനെ പറ്റി നമുക്ക് പരാതിയില്ല. നമ്മളിപ്പോഴും പരാതി പറഞ്ഞിരിക്കണം എന്നല്ല പറഞ്ഞ, ഒന്നിലും സന്തോഷമില്ലാതെ. പക്ഷേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ അധികാരികളുടെ അടുത്ത്, നമ്മുടെ റൂളേഴ്സിന്റെ അടുത്ത് നമ്മുടെ ആവശ്യങ്ങൾ ഡി ജി ഒന്ന് ആലോചിക്കും. നമ്മളുടെ ഇപ്പൊ ഓസ്ട്രേലിയയിൽ വന്നിട്ട് കാണുന്ന റോഡുകള്, അതായത് ഞാൻ ഇന്നലെ ഒരു പാർക്കില് പെർത്തില് നടന്നു കഴിഞ്ഞപ്പോ നമ്മുടെ മുടി വെട്ടുന്ന അത്രയും പെർഫെക്ഷനിലാണ് ഒരു ലോൺ, അതിന്റെ ഒരു സൈഡ് വാക്കിലുള്ള അവര് വെട്ടിയിരിക്കുന്നത്. അതുപോലെ ഒരു ചെറിയ ക്രാക്ക് പോലും ഫുട്പാത്തുകളിൽ നമുക്ക് കാണുന്നില്ല. ഇത്രയ്ക്കും വലിയ രാജ്യമാണ് ഇന്ത്യയെക്കാളും. എനിക്ക് തോന്നുന്നു മിനിമം ഒരു രണ്ടോ മൂന്നോ അഞ്ചിരട്ടി വലുപ്പമുള്ള ഈ രാജ്യത്ത് ഇവർക്ക് അത് ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഇവിടെ പറ്റുന്നു, നമ്മുടെ നാട്ടിൽ പറ്റുന്നില്ല. ഇനി ഓരോ കാരണങ്ങൾ പറയും, ജനസംഖ്യ എന്ന് പറയും, ഒക്കെ ഓരോ എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് സുഖമായി നന്നായിട്ട് നമ്മളൊക്കെ പറ്റിച്ചു നടക്കണം ഈ അണ്ണന്മാര്. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന് തോന്നി. അറ്റ്ലീസ്റ്റ് അണ്ണാറക്കണ്ണനും തന്നാലായി
അങ്ങനെ ഇറക്കിയതാണ്. എന്തായാലും നമുക്ക് ആ ഒരു പാട്ടിന്റെ രണ്ടുപേരും ഒന്ന് പാടാം. നമുക്ക് അത് കേട്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടാകും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
പടുകുഴി ചെറുകുഴി പല്ലക്കുഴി നിറയും പാത കണ്ടില്ലേ, ഈ വഴിയിലെ കുഴികൾ കാലോത്സവമേകില്ലേ.
അതുപോലെ തന്നെയാണ് പാടത്ത കാലത്ത് എനിക്ക് തോന്നുന്നു തൃശൂർക്കാരനായിട്ടുള്ള ഫ്രാങ്കോയ്ക്ക് തൃശൂർ ഭാഷയിൽ തന്നെ ഒരു പാട്ട് കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നല്ലോ, ഈ ജംന പാരിയിലൊരു പാട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അവസാനമായി നമുക്ക് ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നതിനും അതിന്റെ ഒരു അനുഭവം ഒന്ന് പറയാമോ? എങ്ങനെയാണ് സ്വന്തം ഭാഷയിൽ പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഭാഷയിൽ പാട്ട് പാടാൻ എളുപ്പമായിരുന്നു?
അതായത് എപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മള് എത്ര ആലോചിച്ചാലറിയാം, നമുക്ക് എത്ര തൃശ്ശൂർ ഭാഷ നമ്മൾ എങ്ങനെയൊക്കെ ചൂടായാലും ആൾക്കാർക്ക് ദേഷ്യം വരില്ല, ആൾക്കാർ ചിരിക്കും.
തമാശ തോന്നുന്നല്ലേ.
ആ ഒരു തമാശ ഭാഷയായിട്ടാണ് എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത് തൃശ്ശൂർ ഭാഷ. അതുകൊണ്ട് തന്നെ അതിനൊരു ലാളിത്യമുണ്ട്. അതുപോലെ ഈ തൃശ്ശൂർ ഭാഷ അങ്ങനെ തന്നെ നമുക്കത് നൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, നമുക്കത് സ്വരങ്ങള് എഴുതി ചിട്ടപ്പെടുത്താൻ പറ്റും. എന്തോട്ട് ഇഷ്ട എന്ന് പറയുമ്പോ താനാനാന്ന് പറഞ്ഞ എന്റെ സ്വരം എഴുതാൻ നമുക്ക് വേണമെങ്കിൽ മനസ്സിലായ. അപ്പൊ അതിനൊരു താളുണ്ട്, അതിനൊരു ഒരു രാഗുണ്ട് അതിന്. സോ ഞാൻ പറയുന്നത് ഈ ട്യൂൺ അപ്പാടെ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ച് അത് അങ്ങനെ തന്നെ അതിന്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗങ്ങളൊക്കെ എടുത്ത് ചിട്ടപ്പെടുത്തിയ ഗോപി സുന്ദറിനെ ഒരു 110% മാർക്ക്. അതിൽ എനിക്ക് ശരിക്കും പറഞ്ഞ ഒന്നും തന്നെ അതിൽ ചെയ്യാനില്ല അർത്ഥം. കാരണം എനിക്ക് ഇന്നും കേട്ടും പറഞ്ഞും ശീലമുള്ളൊരു ഭാഷയാണ്.
എന്തായാലും നമുക്ക് എന്തായാലും ഈ അഭിമുഖം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല സമയപരിമിതി മൂലം. ഫ്രാങ്കോയ്ക്ക് ഇത്രയും കാലം പാടിയ മലയാള സിനിമാ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാലോ?
അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അധികം കേട്ട് പരിചയമില്ലാത്തൊരു പാട്ട് തന്നെ.
തീർച്ചയായും അതായിരിക്കും നല്ലത്.
അവരെ കേൾപ്പിക്കാനുള്ള ഒരു അവസരം. കിനാവിലെ ജനാലകൾ തുറന്നിടുന്ന താരാണോ വിമൂകമാ വിപഞ്ചി വിരൽ തൊട്ടതാരാണോ നിലാത്തുവലാലൻ മുടി മെല്ലെ മെല്ലെ തലോടി മയക്കുന്ന കാറ്റിന്റെ കൈകളോ. ഓക്കെ,
ഇത് കേട്ട് പരിചയമില്ലാത്ത പാട്ടല്ല. പ്രാഞ്ചിയേട്ടൻ ഈ പാട്ട് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഫിലിമിൽ വന്നിട്ടുള്ള ഫീമെയിൽ വോയിസ് മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ്. തീർച്ചയായും ഫ്രാങ്കോ, എന്തായാലും ഇത്രയും നേരം ഓസ്ട്രേലിയൻ മലയാളികളോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.